بسم الله الرحمن الرحيم
والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب
ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള പ്രബോധകരെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാഫിഅായ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽ ഉസൂലു ത്വലാസ എന്ന വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കൊച്ചു ഗ്രന്ഥമാണ് അൽ ഉസൂലു ത്വലാസ. അതിന്റെ ഒമ്പതാമത്തെ ക്ലാസ്സിലാണ് നാം ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല ഇത് ഭംഗിയായി പൂർത്തീകരിക്കാനും ശരിയായ രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽ ഉസൂലു ത്വലാസ പലപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ. ഏതാണവ? ഒന്ന്, മഅരിഫത്തു അൽ അബ്ദി റബ്ബഹു, ഒരു മനുഷ്യൻ, ഒരു അടിമ തന്റെ നാഥനെ കുറിച്ച് അറിയുക. ആ അൽ അസ്ലുൽ ഔവൽ, ഒന്നാമത്തെ അസ്ല്, അടിസ്ഥാനകാര്യം നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം ഇൻഷാ അള്ളാ ആരംഭിക്കുന്നത് അൽ അസ്ലു ത്താനി, രണ്ടാമത്തെ അടിസ്ഥാനകാര്യമാണ്. ഏതാണത്? മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, തെളിവ് സഹിതം ഇസ്ലാം ദീനിനെ കുറിച്ച് അറിയുക. മൂന്നാമത്തെ അസ്ലം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, നബിയെ കുറിച്ച് അറിയുക. മഅരിഫത്തു അൽ അബ്ദി നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മൂന്നാമത്തെ അസ്ലം. അതോടെ ഈ വിഷയം അവസാനിച്ചു. അപ്പൊ ഇന്ന് നാം ആരംഭിക്കുന്നത് അൽ അസ്ലു ത്താനിയിൽ നിന്നാണ്. രണ്ടാമത്തെ അടിസ്ഥാന കാര്യം മഅരിഫത്തു ദീനിൽ ഇസ്ലാം, ദീനിനെ കുറിച്ച് അറിയുക. ഷെയ്ഖ് പറയുന്നു, നമ്മളാദ്യം ഗ്രന്ഥങ്ങളൊക്കെ വിതരണം ചെയ്തതാണല്ലോ. അൽ അസ്ലു ത്താനി, രണ്ടാമത്തെ അടിസ്ഥാന കാര്യം എന്താണ്? മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, തെളിവ് സഹിതം, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദീനിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയുക. എന്താണ് ഇസ്ലാം? ഷെയ്ഖ് പറയുന്നു, നമ്മൾ ആദ്യമായ ഇബാറത്തൊക്കെ വായിച്ചിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കും. ഇസ്ലാം എന്താകുന്നു? വഹുവൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അല്ലാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അല്ലാഹുവിനെ കീഴ്പ്പെടുക. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അവനെ ഏകനാക്കിക്കൊണ്ട് അല്ലാഹുവിന് കീഴ്പ്പെടുക. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിനെ കീഴടങ്ങുക. വൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലിഹി, ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആൾക്കാരിൽ നിന്നും വേറിട്ട് നിൽക്കുക, വിമുക്തി പ്രഖ്യാപിക്കുക, അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക. വഹുവ സലാഹു മറാത്ത്, ഇസ്ലാമിന്റെ അർത്ഥം എന്താണ്? നിർവചനമാണ് ഷെയ്ഖ് പറഞ്ഞത്, അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അല്ലാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അല്ലാഹുവിന് കീഴ്പ്പെടുക, അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴടങ്ങുക, അതേപോലെ തന്നെ ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആൾക്കാരിൽ നിന്നും നമ്മൾ വിമുക്തി പ്രഖ്യാപിക്കുക, നാമും അവരും തമ്മിൽ ബന്ധമില്ല, അവരിൽ നിന്ന് വേർപാട് പ്രഖ്യാപിക്കുക. ഈ ഇസ്ലാം ദീൻ എത്ര മർത്തബകളുണ്ടതിന്? എത്ര ഘട്ടങ്ങളുണ്ട്? 3 മർത്തബകളാണ്. 1 അൽ ഇസ്ലാം, 2 അൽ ഈമാൻ, 3 അൽ ഇഹ്സാൻ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസ് ജിബ്രീൽ, ഇത് വളരെ അറിയപ്പെട്ട ഹദീസാകുന്നു. നീണ്ട ദീർഘമായ ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നിട്ട് നബി സാഹിസ്ലമിനോട് ചോദിക്കുന്നുണ്ടല്ലോ, മൽ ഇസ്ലാം, മൽ ഈമാൻ, മൽ ഇഹ്സാൻ. അതിലൂടെ നബി സാഹിസ്ലം പഠിപ്പിക്കുന്നുണ്ട് എന്ത്? ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. എന്നിട്ട് അവസാന സഹാബത്തോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവിടുന്ന് പോയ ആളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ ചോദിച്ചു. അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? നബി സല്ലം, അതാക്കും ജിബ്രീൽ യുഅല്ലിമുക്കും ദീനക്കും. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ ചോദ്യരൂപത്തിലൂടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ വിഷയം അവതരിപ്പിച്ചത്. നബി സല്ലം ഉത്തരം പറഞ്ഞു. അങ്ങനെ ആ ദീനിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നാം പഠിച്ചു. പറഞ്ഞു വരുന്നത്, ഇത് ദീനുൽ ഇസ്ലാം, അതിന് ഇസ്ലാമിന്റെ അർത്ഥം നാം ഇപ്പോൾ വായിച്ചു. ഇസ്ലാം ദീനിന് എത്ര മർത്തബകളുണ്ട്? 3 മർത്തബകളുണ്ട്. 1 അൽ ഇസ്ലാം, 2 അൽ ഈമാൻ, 3 അൽ ഇഹ്സാൻ. ഷെയ്ഖ് പറയുന്നു, വകുല്ലു മർത്തബത്തില്ലാഹ് അർക്കാൻ, ഓരോ മർത്തബക്കും എന്തുണ്ട്? അർക്കാനുകളുണ്ട്, റുക്നുകളുണ്ട്, ഘടകങ്ങൾ. ഇപ്പം ഇസ്ലാം എന്ന മർത്തബക്ക് എത്ര റുക്നുണ്ട്? 5 റുക്നുകളുണ്ട്. ഇതാണ് ഇസ്ലാം കാര്യങ്ങൾ നാം പറയാറുള്ളത്. അതേപോലെ അർക്കാനുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ. ഷെയ്ഖ് പറയുന്നു, അൽ മർത്തബത്തുൽ ഊല, ഒന്നാമത്തെ മർത്തബ എന്താകുന്നു? അൽ ഇസ്ലാം. ഫഅർക്കാനുൽ ഇസ്ലാമി ഖംസ, ഇസ്ലാം കാര്യങ്ങൾ, ഇസ്ലാമിന്റെ തൂണുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എത്രയാകുന്നു? 5 പഞ്ചസ്തംഭങ്ങൾ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന് പ്രഖ്യാപിക്കുക, സാക്ഷ്യം വഹിക്കുക. വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് റസൂലാണ്, ദൂതനാണ് എന്ന് നാം സാക്ഷ്യം വഹിക്കുക. ഇതൊക്കെ നമ്മൾ വായിച്ച് നേരിട്ട് അർത്ഥം നൽകുകയാണ്, ശേഷം വിശദീകരിക്കും ഇൻഷാല്ലാഹ്. വ ഇഖാമുസ്സലാ, രണ്ടാമതായി നമസ്കാരം നിലനിർത്തുക. സക്കാത്ത് നൽകുക. വസൗമു റമദാൻ, റമദാൻ മാസം പ്രഥമം അനുഷ്ഠിക്കുക. വഹജ്ജ് ബൈത്തില്ലാഹിൽ ഹറാം, അള്ളാഹുവിന്റെ ആ ബൈത്തുൽ ഹറാമിലേക്ക് നാം തീർത്ഥാടനത്തിന് അഥവാ ഹജ്ജിന് പോകുക. ഇതാകുന്നു ഇസ്ലാം കാര്യങ്ങൾ. 5 കാര്യങ്ങൾ ആയ ഇസ്ലാം, അർക്കാനുൽ ഇസ്ലാം ഇതാകുന്നു. ഫദലീലു ഷഹാദ, ഷെയ്ഖ് എന്താണ് ഓരോരുത്തരും തെളിവ് പറയാണ്. അതായത് ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണി പറഞ്ഞിട്ട് ഓരോ റുക്നിനും അദ്ദേഹം തെളിവ് പറയുന്നുണ്ട്. ഫദലീലു ഷഹാദത്തി ഖൗലുഹു തആല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തെളിവെന്താകുന്നു? ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഷഹീദല്ലാഹു, അല്ലാഹു സാക്ഷ്യം വഹിച്ചു. എന്താ സാക്ഷ്യം വഹിച്ചത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹു, അവനല്ലാതെ വേറെ ആരാധ്യനില്ല, ആരാധിക്കപ്പെടേണ്ടവൻ ഇലാഹില്ല. വൽ മലായികത്തു, അല്ലാഹു മാത്രമാണ് സാക്ഷ്യം വഹിച്ചത്, മലക്കുകളും. വഉലുൽ ഇൽമി, അതായത് പണ്ഡിതന്മാരും. ഖായിമൻ ബിൽ ഖിസ്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല, അവനാകട്ടെ ഖായിമൻ ബിൽ ഖിസ്ത്, അവൻ നീതി പ്രകാരം നിർവഹിക്കുന്നവനാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം, അസീസും ഹകീമുമായ അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല. അൽ അസീസ് എന്ന് പറഞ്ഞാല് പണ്ഡിതന്മാർ പറയാറുണ്ട്, അല്ലദീ ലാ യുറാമു ജനാബുഹു, അതായത് അവനെ പരാജയപ്പെടുത്താൻ, അത് ജയിക്കാൻ ആർക്കും സാധിക്കാത്ത വിധത്തിൽ അള്ളാഹു ശക്തിയുള്ളവനാകുന്നു. അൽ ഹക്കീം യുക്തിമാനാകുന്നു അല്ലാഹു. ഇനി എന്താകുന്നു ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ വിവക്ഷ? ഷൈഖ് പറയുന്നു, വമഅനാഹ ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഉച്ചരിക്കാറുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാ, അതായത് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ വേറെ ആരുമില്ല. ലാ ഇലാഹ ലാ മഅബൂദ ബിഹഖ് ആരാധനക്കർഹൻ ആരുമില്ല, ഇല്ലല്ലാ അല്ലാഹു ഒഴികെ. മനസ്സിലായല്ലോ? അതായത് ചില ആൾക്കാർ ലാ, സലഫികളല്ലാത്ത ആൾക്കാർ ലാ ഇലാഹ മൗജൂദ് ഇല്ലല്ലാ എന്നൊക്കെ അർത്ഥം കൊടുക്കാറുണ്ട്. അതായത് ഉള്ള ഇലാഹായിട്ട് അല്ലാഹു അല്ലാതെ ഇല്ല, അല്ലെങ്കിൽ ഇലാഹ റബ്ബ് എന്ന് അർത്ഥം കൊടുക്കാറുണ്ട്. ഇവിടെ പറഞ്ഞു തരുന്നത് ഏറ്റവും സൂക്ഷ്മമായ അർത്ഥം എന്താകുന്നു? ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാ, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ ആരുമില്ല. ومعناها لا معبود بحق الا الله لا اله الا اله الا الله എന്ന വാക്യത്തിന് രണ്ട് ഭാഗങ്ങളാക്കി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. ഒന്ന് لا اله, പിന്നെന്താണ്? ഇല്ലല്ലാ. لا اله എന്നതിന്റെ അർത്ഥം എന്താണ്? നാഫിയൻ ജമീഅ മാ യുഅബദു മിൻ ദൂനില്ലാ, അതായത് അല്ലാഹു അല്ലാത്ത എല്ലാ ആരാധ്യന്മാരെയും നിഷേധിക്കുക, അതാണ് അതിന്റെ അർത്ഥം, ഉദ്ദേശം. ല ഇലാഹ, അല്ലാഹു അല്ലാത്ത എല്ലാ ആരാധ്യന്മാരെയും നിഷേധിക്കുക. ഇല്ലല്ലാ എന്താകുന്നു? മുസ്ബിതൻ അൽ ഇബാദത്തു ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു ഫീ ഇബാദതി, അതായത് അല്ലാഹുവിന് മാത്രം പങ്കുകാരില്ലാതെ തന്നെ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് സ്ഥിരപ്പെടുത്തുക, ആരാധന അല്ലാഹുവിന് മാത്രം സ്ഥിരപ്പെടുത്തുക. അപ്പൊ ലാ ഇലാഹ എന്താകുന്നു? നഫിയാണ്. നഫി വെച്ചാൽ നിഷേധിക്കുക, അല്ലാഹു അല്ലാത്ത എല്ലാ ആരാധ്യന്മാരെയും നിഷേധിക്കുക. ഇല്ലല്ലാ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് സ്ഥിരപ്പെടുത്തുക, ആരാധന. കമാ അന്നഹു ലൈസ ലഹു ശരീകും ഫീ മുൽക്കിഹി, അല്ലാഹുവിന് ആധിപത്യത്തിൽ, മുൽക്കിൽ, ഈ പ്രപഞ്ചത്തിൽ എന്താണ് സൃഷ്ടിയൊന്നും ഇല്ല, സൃഷ്ടിപ്പിലൊന്നും അല്ലാഹുവിന് പങ്കാളികളില്ല. അതേപോലെ തന്നെ ആരാധിക്കപ്പെടുന്ന വിഷയത്തിലും അല്ലാഹുവിന് പങ്കാളികളെ ചേർക്കാൻ പാടില്ല. ഓ തഫ്സീറു അല്ലദീ യുവദ്ദിഹു, ഇതൊക്കെ ഷെയ്ഖിന്റെ ഇബാറത്ത് കേട്ടോ. ആ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിനെ വിശദീകരിക്കുന്ന വചനമാകുന്നു അല്ലാഹുവിന്റെ വചനം. വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങളുടെ പിതാവിനോടും ജനതയോടും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നാം, ഇന്നനി ഞാൻ വേർപിരിഞ്ഞിരിക്കുന്നു, വിമുക്തി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഷെയ്ഖ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീന് അംഗീകരിച്ചതോടൊപ്പം തന്നെ അല്ലാഹുവിന് വിരുദ്ധമായ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, ഷിർക്കിൽ നിന്നും നാം വേറിട്ട് നിൽക്കണം, വേറിട്ട് നിൽക്കണം, പ്രഖ്യാപിക്കുകയും വേണം. അതാണ് അൽ ബറാഅത്തു മിന ശിർക്കി വഅഹ്ലിഹി എന്നതിന്റെ അർത്ഥം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്, ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദി ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനാകുന്നു എന്റെ ആരാധ്യൻ. ഫഇന്നഹു സയഹ്ദി, നിശ്ചയം അവൻ എന്നെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുക തന്നെ ചെയ്യും. വജഅലഹ കലിമതൻ ബാഖിയതൻ ഫീ അഖിബിഹി ലഅല്ലഹും യർജിഊൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ കലിമത്തു തൗഹീദി പ്രഖ്യാപനം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ കലിമത്തു തൗഹീദ് കലിമതൻ ബാഖിയതൻ ഫീ അഖിബിഹി, ഇബ്രാഹിം നബിയുടെ സന്താനത്തിൽ, പിൻഗാമികളായ സന്താനങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സത്യവാക്യമായി ആക്കി തീർത്തുവാര്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെയാണ് ഈ തൗഹീദ്, ഈ ഹനീഫിയത്ത് പിൽക്കാലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശേഷം സന്താനങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ടത്. നമുക്കറിയാം, പിന്നെ ശേഷമുള്ള പ്രവാചകന്മാരെ എല്ലാവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി എന്ത് പറയാറുള്ളത്? അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മാത്രമല്ല അല്ലാഹുവിന്റെ വചനം ഖൗലുഹു തആല ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. വേദക്കാരെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, താങ്കൾ പറയുക യാ അഹ്ലൽ കിതാബി, ഓ വേദക്കാരെ, തആലൂ, നിങ്ങൾ എല്ലാവരും വരിക, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നമുക്ക് പരസ്പരം യോജിക്കുന്ന സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരിക. എന്താണ് ആ സമമായുള്ള വാക്യം? അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅ, അല്ലാഹുവിനെ അല്ലാതെ നാം ആരാധിക്കരുത്, അല്ലാഹുവിൽ നാം പങ്കു ചേർക്കരുത്, വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ മിൻ ദുനില്ലാ, നാം പരസ്പരം റബ്ബുകളാക്കരുത്. അതായത് ഹലാല് ഹറാം വിഷയങ്ങളിൽ വേദക്കാര്, ജൂതന്മാര്, ക്രിസ്ത്യാനികൾ അവരുടെ പാതിരിമാരെയും പുരോഹിതന്മാരെയും അർബാബുകളാക്കിയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പരസ്പരം റബ്ബുകളാക്കരുത്. വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാ ഫഇൻ തവല്ലൂ, ഇതൊക്കെ പറഞ്ഞിട്ടും അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, നിങ്ങൾ പറയുക ഇഷ്ഹദു ബി അന്ന മുസ്ലിമു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുക ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. അവർ പിന്തിരിഞ്ഞ് കളഞ്ഞു പോയിക്കോട്ടെ. അപ്പോൾ ഇത് ശരിക്ക് തൗഹീദിന്റെ പ്രഖ്യാപനവും അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ബറാഅത്ത് പ്രഖ്യാപിക്കുന്ന ആയത്തുമാണ്. അതാണ് ഷെയ്ഖ് ഇവിടെ തെളിവ് കൊടുത്തത്. അപ്പൊ ഇസ്ലാമിന്റെ അർത്ഥം എന്താണ്? അലിസ്ലാമുല്ലാഹി ബി തൗഹീദ്, തൗഹീദ് അള്ളാഹുവിനെ മാത്രം ഏകനാക്കിക്കൊണ്ട്, അള്ളാഹുവിന് മാത്രം ആരാധനാ കർമ്മങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഏകനാക്കുക അള്ളാഹുവിനെ, എന്നിട്ട് അള്ളാഹുവിൽ കീഴ്പ്പെടുക. വലിൻഖിയാദു ലഹു ബിത്താഅ, അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴണക്കം അഥവാ കീഴടങ്ങുക അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക്. മൂന്നാമത്തെ കാര്യം എന്താകുന്നു? അത് മാത്രം മതിയോ? അള്ളാഹുവിനെ ഏകനാക്കി ശിർക്കിൽ നിന്ന് വിമുക്തനായി, അള്ളാഹുവിന്റെ ശർഇ അംഗീകരിച്ചു, ആ ശർഇന് ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ കീഴടങ്ങി, അതോടൊപ്പം ശിർക്കിന്റെ ആൾക്കാരിൽ നിന്ന്, ശിർക്കിൽ നിന്ന് നാം ബറാഅത്ത് പ്രഖ്യാപിക്കണം. അഥവാ അവർ നമ്മുടെ ശത്രുക്കളാണ്, ശിർക്ക് നമ്മുടെ ശത്രു ആശയമാണ്, ആദർശമാണ്, അതെല്ലാം ഒന്നാണ്, എന്ത് സ്വീകരിച്ചാലും മനുഷ്യൻ നന്നായാൽ മതി, മതം എന്തായാലും എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തോട് യഥാർത്ഥത്തിൽ നമുക്ക് നേരെ വിരുദ്ധമാണ്, അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഹനീഫിയത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഹനീഫിയത്ത് അതാകുന്നു. അപ്പോൾ ഇസ്ലാം എന്ന ദീനെ കുറിച്ചുള്ള ഒരു തുടക്കം മാത്രമാണ് നമ്മൾ വായിച്ചത്. ഇനി വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുക. എന്താകുന്നു ഷെയ്ഖ് പറഞ്ഞത്? അൽ അസ്ലു സാനി, രണ്ടാമത്തെ അടിസ്ഥാന കാര്യം എന്താണ്? മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, ദീനുൽ ഇസ്ലാമിനെ തെളിവ് സഹിതം അറിയലാകുന്നു. അപ്പോൾ എന്താണ് ഈ തെളിവ്? തെളിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള തെളിവ്. ഇതാണ് സലഫി പണ്ഡിതന്മാര്, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് അഖീദ പഠിപ്പിക്കുമ്പോൾ, വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഖുർആനും സുന്നത്തിന്റെയും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പഠിപ്പിക്കാറുള്ളത്. അപ്പൊ ഷെയ്ഖിന്റെ രീതി അങ്ങനെ തന്നെയാണ്. നോക്കൂ, നിങ്ങൾ അശ്ശരീഅ അഖീദ, നാട്ടിൽ സുന്നികളൊക്കെ വ്യാപകമായി പഠിപ്പിക്കുകയും സൂഫികളൊക്കെ അംഗീകരിച്ച അഖീദ എന്താണ്? അശ്ശരീഅ അഖീദയാണ്. സൂഫിസ് എന്ന് പറയുമ്പോൾ തസ്കിയത്താണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ കുറെ ബിദഅത്തും പല ശിർക്കുകളൊക്കെ കൂട്ടിച്ചേർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്തിഗാസ പോലെയുള്ള വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. അപ്പൊ സൂഫിസത്തിൽ എന്ത്, പിൽക്കാലങ്ങളിൽ ബിദഅത്തും ശിർക്കൊക്കെ കടന്നുകൂടി. അതിന് തുടക്കം എന്തായിരുന്നു? തുടക്കം ഭൗതിക വിരക്തി എന്ന സുഹദി എന്ന അർത്ഥത്തിൽ അതിന്റെ ആരംഭം. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ളാ സൂഫികളായ മുൻഗാമികൾ പണ്ഡിതന്മാരെ അംഗീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പിൽക്കാലങ്ങളിൽ ഇൽമിൽ നിന്ന്, സലഫീത്തിൽ നിന്ന് വിട്ടതുകൊണ്ട് തന്നെ കാലക്രമേണ ബിദഅത്തുകളും ഖുറാഫാത്തുകളും വന്നു ചേർന്ന് അത് ശിർക്കായി അവസാനിച്ചു. ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിലുള്ള ഭൗതിക വിരക്തി മാത്രം എന്ന അർത്ഥത്തിലുള്ള പൂർണ്ണമായും അഹ്ലുസുന്നത്തിന്റെ ആളായ ഒരു സൂഫി വരിനെ കാണാൻ പറ്റില്ല. അതായത് ഞാൻ സൂഫിയാണെന്ന് പറഞ്ഞോടൊപ്പം തന്നെ അയാൾ പൂർണ്ണമായും യഥാർത്ഥ സെലഫിയായ ഒരു വ്യക്തിയെ കാണാൻ പ്രയാസമാണ്. ആ അർത്ഥം മുൻകാലങ്ങളിലായിരുന്നു. ഇപ്പോൾ ഒരു സൂഫി വരുന്നാണെന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അയാളോടൊപ്പം എന്തുണ്ടാവും? വിദ്യാർത്ഥികളെങ്കിലും ഉണ്ടാകും. പറഞ്ഞു വരുന്നത് തസവ്വുഫ് വേറെ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാല്ല. അപ്പൊ ഇത് എന്താണ്? ഇസ്ലാം ദീനിന്റെ നിർവചനവും അതിന്റെ വിശദീകരണമാണ്. അപ്പോൾ നമ്മുടെ തെളിവ് എന്ന് പറയുമ്പോൾ ഖുർആൻ സുന്നത്തും. അപ്പോൾ അശരി അഖീദക്കാരുടെ ഗ്രന്ഥങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ യുക്തിപരമായ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പല തെളിവുകളുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ഇൽമുൽ കലാം എന്ന് പറയുമ്പോൾ തത്വശാസ്ത്രവും വിശ്വാസകാര്യങ്ങളും കൂട്ടി ഇണക്കിക്കൊണ്ട് കൂട്ടിച്ചേർത്തിക്കൊണ്ട് അവർ മിക്സാക്കിയ ഒരു വിഷയമാണ് ഇൽമുൽ കലാം. ഇൽമുൽ കലാമിന്റെ ബേസിലാണ് അശ്ശരി അഖീദക്കാര് അഖീദ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഇപ്പം നോക്കൂ, നിങ്ങൾ ഇപ്പം ഈ അലുസൂലു സലാസന്റെ മലയാളത്തിലുള്ള തർജ്ജമ പരിഭാഷ വായിച്ചാൽ സാധാരണക്കാരെ പോലും വായിച്ചാൽ മനസ്സിലാവും. മീൻസ് അതിന്റെ ബാഹ്യാർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇൽമുൽ കലാമിന്റെ പുസ്തകം ഒരു സാധാരണ അറബിക്ക് അത് വായിച്ച് ദീനെ കുറിച്ച് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. വളരെ സഅബായ അഥവാ കടുപ്പമുള്ള പ്രയോഗങ്ങളും തത്വശാസ്ത്രം പഠിച്ച വ്യക്തികൾക്ക് മാത്രം മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള സാങ്കേതിക പദങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളാകുന്നു അവ, ഇൽമുൽ കലാം. അതുകൊണ്ടാണ് ഇൽമുൽ കലാമിന്റെ വലിയ വലിയ പണ്ഡിതന്മാർ ഇമാം റാസി, ഇമാമുൽ ഹറമൈൻ പോലുള്ള പല പണ്ഡിതന്മാരും അവർ ഇൽമുൽ കലാം പഠിച്ചതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉപകാരം കിട്ടിയില്ല, അതൊക്കെ അഖീല വഖാലുവാണ്, അതുകൊണ്ട് അതിൽ നിന്ന് നാം പിന്തിരിഞ്ഞുപോയി, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചവരാണ് ഇമാം റാസി അവസാന കാലഘട്ടത്തിൽ. അതേപോലെ ഇമാമുൽ ഹറമൈൻ, ഇമാമുൽ ഹറമൈൻ വെച്ചാൽ രണ്ട് ഹറമുകളിൽ പഠിപ്പിച്ച വലിയ ശാഫിമത പണ്ഡിതനായിരുന്നു ഇമാം അബുൽ മഅലി ജുവൈനി. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ് ഇമാമുൽ ഹറമൈൻ. ഇമാം ഗസ്സാലിയുടെ ഉസ്താദായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറെ ഇൽമുൽ കലാമിന്റെ ബേസിൽ അശ്ശരി അഖീദത്തിന്റെ വിഷയത്തിൽ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്താണ് അവസാനം പറഞ്ഞത്? ഇൽമുൽ കലാമിൽ നിന്ന് ഞാൻ മടങ്ങുന്നു, സലഫുകളുടെ പാതയിലേക്ക് ഞാൻ പോകും, തിരിച്ചു മടങ്ങുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ ഇതൊക്കെ ശരിക്ക് ചരിത്രത്തിൽ ഉള്ള യാഥാർത്ഥ്യങ്ങളാവുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തെളിവുകൾ എന്താണ്? ഖുർആനു സുന്നത്തും. അതാണ് അഹ്ലു സുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പൊ നോക്ക്, നിങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥം, ഇപ്പൊ സലഫികള് കർമ്മശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഓരോ വിഷയം പഠിപ്പിക്കുമ്പോൾ അതിന് കൂടെ എന്തുണ്ടാവും? ഖുർആന്റെ തെളിവുണ്ടാവും, ഹദീസിന്റെ തെളിവുണ്ടാവും. പലപ്പോഴും ഈ മദഹബ് പക്ഷപാതത്തിന്റെ ബേസിൽ എഴുതപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പണ്ഡിതന്മാരുടെ വചനങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. ഒരു മദഹബിന്റെ പണ്ഡിതന്മാരും പറഞ്ഞ എന്താണ് വിശദാംശങ്ങൾ മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ. തെളിവുകൾ വളരെ ചുരുക്കമായിരിക്കും. ചില ഗ്രന്ഥങ്ങൾ തെളിവുകൾ തീരെ ഉദ്ധരിക്കില്ല. അപ്പോ ഇതാകുന്നു അഹ്ലു സുന്നത്തിന്റെ ജമാഅത്തിലെ പണ്ഡിതന്മാരുടെ ശൈലി. വിശ്വാസ കാര്യങ്ങൾ പ്രത്യേകിച്ച് അവർ പഠിപ്പിക്കുമ്പോൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവുദ്ധരിക്കും. അപ്പോൾ ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മുസ്ലിം വിശ്വാസ കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആ ശരിക്ക് ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൽഉസൂലു സലാസന്റെ ഈ ക്ലാസ് ആരംഭിച്ചത്. കാരണം ഈ വിഷയത്തിൽ ഇത് പറ്റില്ല, തഖ്ലീദ് പറ്റില്ല പ്രത്യേകിച്ച്. അപ്പോൾ എന്താകും നമ്മുടെ ദീൻ? എന്താകുന്നു? അൽ ഇസ്ലാം ആകുന്നു. മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, ഇതാകുന്നു രണ്ടാമത്തെ അസ്ല്. ദീൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട് അറബി ഭാഷയിൽ. ദീന്റെ ഒരു അർത്ഥമാണ് അൽ മില്ല, മതം എന്ന അർത്ഥം. അതേപോലെ തന്നെ ദീന്റെ ഒരു അർത്ഥമാണ് വിശ്വാസം. അതേപോലെ വേറൊരു അർത്ഥമാണ് പ്രതിഫലം, മാലിക് യൗമിദ്ദീൻ. എന്താർത്ഥം? മതത്തിന്റെ ദിനമെന്നാണോ? അല്ല, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വതആല. അതേപോലെ ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പല അർത്ഥങ്ങളും കൊടുക്കുന്നുണ്ട്. വലിദ്ദീൻ മഅാനിൻ ഉഖ്റാ, വേറെയും പല അർത്ഥങ്ങളും ദീനിനുണ്ട്. അദ്ദേഹം പറയുന്നു അൽ ആദതു പതിവ്, അതേപോലെ തന്നെ വൽ അമലു പ്രവർത്തനം, വൽ ഹുക്മു വിധി, വൽ ഹാലു അവസ്ഥ, വൽ ഖൽഖു സൃഷ്ടിപ്പ്, വത്താഅതു അനുസരണം, വൽ ഖഹ്റു കീഴ്പ്പെടുത്തൽ, വൽ മില്ലത്തു മതം, വശരീഅത്തു ശരീഅത്ത്, വൽ വറഉ വസ്സിയാസ രാഷ്ട്രീയം. അങ്ങനെ പല അർത്ഥങ്ങളും എന്തിനുണ്ട്? ദീനിനുണ്ട്. പക്ഷേ ഇവിടെ അർത്ഥം എന്താണ്? മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, ഇസ്ലാം മതം, അതിനെക്കുറിച്ച് നാം തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന മതം എന്താകുന്നു? ഇസ്ലാം മതമാകുന്നു. വേറെ ഒരു മതവും അല്ലാഹു സ്വീകരിക്കില്ല. ഇത് നാം അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ നാട്ടിലൊക്കെ പല ഈ വിദ്യാഭ്യാസ രംഗത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രം പിന്നെ ഒതുങ്ങി ജീവിക്കുന്ന പലരും, അവരൊരു പക്ഷേ പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ അവർ മുഴുകുന്നുണ്ടാവും. പക്ഷെ അതോടൊപ്പം തന്നെ മതരംഗത്ത് ഏത് ദീനായാലും പ്രശ്നമില്ല, സ്വഭാവം ഗുണങ്ങളൊക്കെ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നല്ലൊരു മനുഷ്യനായി മാറിയാൽ മതി എന്ന ഒരു ചിന്താഗതി, തെറ്റായ ചിന്താഗതി പലരുടെയും ഒരു പക്ഷേ മുസ്ലിം നാമധാരികളുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മതങ്ങൾ പിന്നെ മതങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം അല്ലെങ്കിൽ അതിനെ വെറുക്കുന്ന മറ്റുള്ള മതങ്ങൾ അത് കുഫ്രാണ് എന്ന് പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ചില വിഭാഗക്കാർ. അപ്പോൾ ശരിക്കും നമ്മുടെ ദീൻ ഏതാണ്? മറ്റുള്ള മതങ്ങളൊക്കെ അത് കുഫ്രാണ്, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ ദീൻ എന്താകുന്നു? ഇസ്ലാമാകുന്നു. അല്ലാഹു ഉറപ്പിച്ചു പറഞ്ഞതാണ്. അതേപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. അതായത് ഇസ്ലാം അല്ലാത്ത ഒരു ദീൻ വല്ലവനും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടില്ല, അവനാകട്ടെ പരലോകത്ത് നഷ്ടകാരികളിൽ പെട്ടവനാകുന്നു. അപ്പോൾ ഇസ്ലാം അല്ലാത്ത ഏതൊരു ദീൻ സ്വീകരിച്ചാലും അല്ലാഹു സ്വീകരിക്കില്ല. പലരും ചോദിക്കാറുണ്ട്, അതായത് ഒരു അമുസ്ലിമായ മനുഷ്യൻ, ഒരു പക്ഷേ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ, നല്ല സ്വഭാവമായിരിക്കും, സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അവരുടെ ഭാഷയിൽ, ദാനധർമ്മങ്ങൾ കൊടുക്കാറുണ്ട്, അല്ലാഹു സ്വീകരിക്കില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല അവനല്ലാതെ വേറെ ഇലാഹില്ല, മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലാതെ ഇസ്ലാമിൽ പ്രവേശിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കർമ്മവും സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് ഒരു സഹാബിയായ, നമുക്കറിയാം അലി ഇബ്നു ഹാതിമ അത്തായി റളിയല്ലാഹു അൻഹു, ചോദിക്കുകയുണ്ടായി തന്റെ പിതാവിനെ കുറിച്ച്. പിതാവായ ഹാതിമത്തായി അറബികളുടെ കൂട്ടത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ വലിയ ഉദാരകനായിരുന്നു. ഹാതിമത്തായി അതായത് ഔദാര്യത്തിൽ, വിരുന്നുകാരൊക്കെ സൽക്കരിക്കുന്ന വിഷയത്തിൽ ഒരു ഉദാഹരണമായിരുന്നു ആര്? ഹാതിമത്തായി. അപ്പോൾ എന്റെ ഉപ്പ പിതാവ് ധാരാളം നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പാവപ്പെട്ടവർക്കും അതിഥികൾക്കൊക്കെ പിന്നെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഉപകരിക്കുമോ? റസൂലെ ചോദിച്ചു. എന്താ പറഞ്ഞത്? താങ്കളുടെ പിതാവ് ഒരിക്കലും റബ്ബിഗ്ഫിർലി ഖതീഅത്തി യൗമദ്ദീൻ, അതായത് പരലോകത്ത് വെച്ച് അള്ളാഹു എന്റെ പാപങ്ങളൊക്കെ എനിക്ക് പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് തേടിയിട്ടില്ല, അഥവാ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല എന്ന് അർത്ഥം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ മാത്രം മഅബൂദാക്കി അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഥവാ തൗഹീദ് അംഗീകരിക്കാത്ത മനുഷ്യനായിരുന്നു. അതുകൊണ്ടത് സ്വീകരിക്കപ്പെടില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇസ്ലാം ദീൻ എത്താത്ത, പ്രബോധനം എത്താത്ത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തെ നരകത്തിലോ നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ അടുക്കലാണ് അതിന്റെ അറിവ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം ദീൻ എത്തിയിട്ടും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടും അതിന് നിഷേധിച്ച് കളഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും നഷ്ടകാരികളിൽ പെട്ടവരാകുന്നു. എന്താണ് ഇസ്ലാമിലെ താരിഫ് നാം പഠിച്ചല്ലോ? അലിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽഇൻഖിയാദു ലഹു ബിത്താഅ വൽബറാഅതു മിനശ്ശിർക്കി വഅഹ്ലിഹി. നാം വായിച്ച താരിഫാണ് അല്ലേ ഇസ്ലാമിന്റെ നിർവചനം. ഇതാകുന്നു ശരിയായ കോപ്പിയിലുള്ള പദം. വൽബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി. വേറെ കോപ്പിയിലുണ്ട് വൽഖുലൂസു മിനശ് ശിർക്ക് എന്നുണ്ട്. വൽഖുലൂസു മിനശ് ശിർക്ക്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക. അതിനർത്ഥം ശരിയാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ അർത്ഥവ്യാപ്തിയുള്ള വിശാലതയുള്ള വാക്കാകുന്നു വൽബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി. എന്താ ബറാഅ? ശിർക്കിൽ നിന്ന് നാം രക്ഷപ്പെടൽ മാത്രമല്ല, അവരിൽ നിന്ന് നാം യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാണ് എന്തുള്ളത്? ഈ ബറാഅത്ത് എന്ന വാക്കിയുള്ളത്. ശരി, അതുകൊണ്ട് പണ്ഡിതമായ ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് പറയുന്നു ഷർഹിൽ, വൽ ബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി എന്ന ആ പ്രയോഗമാണ് ഏറ്റവും മുഅത്തമദായ നുസ്ഖ എന്ന് പറയുന്നു. ഇത് നമ്മുടെ പണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു വിഷയമുണ്ട്. അത് നാം നമ്മുടെ ക്ലാസ് മെമ്പർമാർ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇസ്ലാം ഈമാൻ അല്ലെ, പലപ്പോഴും നമ്മൾ പല തെളിവുകളിലും ഹദീസുകളിലും ആയത്തുകളിലേക്ക് നമ്മൾ വായിക്കാറും കേൾക്കാറുമുള്ള പദങ്ങളാകുന്നു, മനസ്സിലായല്ലോ. ഇപ്പൊ ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇസ്ലാം ദീനാണ് അല്ലെ, ഇന്നദ്ദീൻ അൻദല്ലാഹി ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ മതമെന്താകുന്നു? ഇസ്ലാമാകുന്നു. എന്നാൽ ചില ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ഇസ്ലാം എന്താണ് ഈമാൻ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒരു പക്ഷേ അവ്യക്തമായി തോന്നാം. അപ്പൊ അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം കാലത്തിൽ അറാബു ആമന്ന, ഗ്രാമീണരായ അറബികൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കും, ഞങ്ങൾക്ക് ഈമാനുണ്ട്. കൊല്ലം തുഅ്മിനു വലാക്കിൻ ഖൂലു അസ്ലംന, നിങ്ങൾ ഈമാനുള്ളവരല്ല, നിങ്ങൾ ഈമാനിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടില്ല, നിങ്ങൾ പറയേണ്ടത് ഖൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു. അപ്പോ പണ്ഡിതന്മാർ പറയുന്നു എന്താണ് ഈമാനും ഇസ്ലാം തമ്മിലുള്ള വ്യത്യാസം? ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാവും. ഈമാനും ഇസ്ലാമും ഒന്നുകിൽ ഒരുമിച്ച് ഉദ്ധരിക്കപ്പെടും. എന്താണത്? ഇസ്ലാം ഈമാൻ ഒന്നുകിൽ ഒരുമിച്ച് ഉദ്ധരിക്കപ്പെടും, അല്ലെങ്കിൽ വെവ്വേറെ ഉദ്ധരിക്കപ്പെടും. ഇസ്ലാം ഒരു ഭാഗത്ത്, ഈമാന് വേറെയും. അപ്പം ഒരുമിച്ച് ഉദ്ധരിച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇസ്ലാം മാത്രം ഒറ്റയ്ക്ക് ഉദ്ധരിക്കപ്പെട്ടാൽ എന്താണ് ഇസ്ലാമിന്റെ അർത്ഥം? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഇസ്ലാം എന്ന് മാത്രം ഉദ്ധരിക്കപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇസ്ലാം ദീനാകുന്നു, ഇസ്ലാമിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടു, മനസ്സിലായല്ലോ. ഇനി ഇസ്ലാമും ഈമാനും ഒരുമിച്ച് ഉദ്ധരിക്കപ്പെട്ടാലോ? ഇസ്ലാമിന്റെ അർത്ഥം അൽ അഅ്മാലു ളാഹിറ, ബാഹ്യമായ പ്രവർത്തനങ്ങളാകുന്നു. ഇപ്പം രണ്ട് ഷഹാദത്ത് പ്രഖ്യാപിക്കുക, നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പനുഷ്ഠിക്കുക, അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യുക, ബാഹ്യമായ പ്രവർത്തനങ്ങൾ. ഈമാൻ അർത്ഥം എന്താകുന്നു? നമ്മുടെ മനസ്സിൽ ഈമാന് ദൃഢപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇസ്ലാമിനേക്കാൾ ഉന്നതമായ ഒരു പദവിയാകുന്നു ഏത്? ഈമാൻ. ഇസ്ലാമിൽ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ് മനുഷ്യന്റെ ആ വിശ്വാസിയുടെ മനസ്സിൽ ഈമാന് ദൃഢപ്പെടുത്തുക. പറഞ്ഞു വരുന്നത് ഇസ്ലാമും ഈമാനും ഒന്നുകിൽ ഒരുമിച്ച് ഉദ്ധരിക്കപ്പെടും, അല്ലെങ്കിൽ ഇസ്ലാം മാത്രം അല്ലെങ്കിൽ ഈമാൻ മാത്രം ഉദ്ധരിക്കപ്പെടുന്നൊരവസ്ഥ. ഒരുമിച്ച് ഉദ്ധരിക്കപ്പെട്ടാലോ എന്തതിന്റെ അർത്ഥം? ഇസ്ലാമിന്റെ അർത്ഥം ബാഹ്യമായ പ്രവർത്തനങ്ങൾ, വാഹിറുൽ ഇസ്ലാം. എന്നാൽ ദൃഢമായ ഈമാന വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന പദമാകുന്നു എന്ത്? ഈമാൻ. മനസ്സിലല്ലോ. നോക്കൂ, നിങ്ങൾ അറാബികൾ ഗ്രാമീണർ എന്ന് പറഞ്ഞു ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന്, അള്ളാഹു തിരുത്തി വലാക്കിൻ ഖൂലു അസ്ലംന, നിങ്ങൾ ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നു. അപ്പൊ എന്തായി? ഒരുമിച്ച് ഉദ്ധരിക്കപ്പെട്ടല്ലോ. അപ്പൊ എന്താണ് ഈ ആയത്ത്? നാം സഹീഹുൽ ബുഖാരിയുടെ ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞതാണ്. അതായത് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഈ മൂന്ന് മർത്തബകൾ എന്താകുന്നു? ഇസ്ലാം ദീനിന്റെ മൂന്ന് മർത്തബകളാകുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമിനേക്കാൾ ഉന്നതമായ പദവിയാകുന്നു ഏത്? ഈമാൻ. അതിനേക്കാൾ ഉന്നതമായ പദവിയാകുന്നു ഇഹ്സാൻ. ഗ്രാമീണരായ മനുഷ്യരെ, അത് കപട അവർ കപട വിശ്വാസികളാണെന്ന് പറഞ്ഞ ഇമാം ബുഖാരിയുടെ അഭിപ്രായമുണ്ട്, അല്ല അവർ ഇസ്ലാം പുതുതായി ഇസ്ലാമിലേക്ക് വന്ന വിഭാഗക്കാരനെന്ന് എന്നാകുന്നു പ്രബലമായ വീക്ഷണം. കപടവിശ്വാസികൾ അല്ല എന്നാണ് പ്രബലമായ വീക്ഷണം. പറഞ്ഞു വരുന്നത് അവർ ഇസ്ലാമിലേക്ക് പടുത്തു വന്നിട്ടുള്ളൂ, അപ്പോൾ എന്തല്ല, ഈമാനിലേക്ക് അവർ 100% അഥവാ പൂർണ്ണമായും അവർ എത്തിപ്പെട്ടിട്ടില്ല. അപ്പൊ അവർ ഞങ്ങൾ മുഅ്മിനീങ്ങളെ പറഞ്ഞപ്പോൾ അള്ളാഹു തിരുത്തി പറഞ്ഞു, വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാന് കടന്നു വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമികളാണെന്ന് പറയുന്നു. ഈ ബാഹ്യമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അള്ളാഹു വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ ഈമാന് ദൃഢപ്പെടുമ്പോഴാണ് ഈമാനിന്റെ മർത്തബയിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റൂ. ഒന്നുകൂടിയും ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആയത്ത് ഉദ്ധരിക്കുകയാണ്. അതായത് പലപ്പോഴും സൂറത്തു ദാരിയാത്തിലെ 35-36 ആയത്തുകൾ വായിക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ തോന്നാറുണ്ട്. എന്താണത്? അതായത് ലൂത്ത് നബി അലൈഹിസ്സലാം ജനതയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ ലൂത്ത് നബിയുടെ ജനതയെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു, നമുക്കറിയാം ആ കഥ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഫഅഖ്റജ്നാ മൻ കാന ഫീഹ മിനൽ മുഅ്മിനീൻ, അതായത് ആ നാട്ടിലുള്ള വിശ്വാസികളെ നാം പുറത്ത് കടത്തി രക്ഷപ്പെടുത്തി. അവിടെ മുഅ്മിനീങ്ങളാണ് പറഞ്ഞത്. ഫമാ വജദ്നാ ഫീഹ ഗൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ, എന്നാൽ ആ നാട്ടിൽ മുസ്ലിമികളായ മുസ്ലിമികളുടെ വീടായി ഒരു വീട് മാത്രമേ നാം കണ്ടിട്ടുള്ളൂ. ആരുടെ വീടാണത്? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ആ വീട്. അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട് പറഞ്ഞപ്പോൾ മുസ്ലിമീൻ എന്ന് പറഞ്ഞു, ശ്രദ്ധിക്കുക. എന്നാൽ രക്ഷപ്പെട്ട പിന്നെ വിഭാഗക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? മുഅ്മിനീൻ എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ മുഅ്മിനീൻ ഉണ്ടോ, മുസ്ലിമീൻ ഒരുമിച്ച് ഒരേ സിയാഖിൽ ഉദ്ധരിക്കപ്പെട്ടു. ഇവിടെയാണ് പണ്ഡിതന്മാർ ഈ വേർതിരിവ് പഠിപ്പിക്കുന്നത്. അതായത് ഇസ്ലാമിന്റെ അർത്ഥം എന്താ? ഒരുമിച്ച് പറഞ്ഞാൽ ഈമാനും ഇസ്ലാമും ഒരുമിച്ച് പറഞ്ഞാൽ അർത്ഥം എന്തായി? ഇസ്ലാമിന്റെ അർത്ഥം എന്താണ്? ബാഹ്യമായ ഇസ്ലാം, ബാഹ്യമായ പ്രവർത്തനങ്ങളൊക്കെ ഇസ്ലാം എന്താ പറയുക, മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്ന വിഭാഗക്കാർക്ക് ഇസ്ലാം എന്ന് പറയും. അഥവാ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും ആ വീട്ടിലുണ്ടായിരുന്നു അല്ലേ, ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ബൈത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുസ്ലിമീൻ എന്ന് പറഞ്ഞത്. കാരണം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സത്യനിഷേധിയായിരുന്നു യഥാർത്ഥത്തിൽ, പക്ഷേ ബാഹ്യമായി വിശ്വാസിയാണ് നടിച്ചിരുന്നു, മനസ്സിലായില്ലേ. എന്നാൽ ലൂത്ത് നബിയുടെ ആ പിഴച്ചുപോയ ജനതകൾ ജനതയുമായി സഹകരിക്കുകയും ലൂത്ത് നബിയിലേക്ക് വന്ന അതിഥികളെക്കുറിച്ച് അറിയിപ്പ് കൊടുക്കുകയും ചെയ്തത് ആരാണ്? ലൂത്ത് നബിയുടെ ഭാര്യയാണ്. അപ്പോൾ അത് ബാഹ്യമായി മുസ്ലിമായിരുന്നു, അതുകൊണ്ടാണ് മുസ്ലിമീൻ എന്ന് അവിടെ പറയാനുള്ള കാരണം. എന്നാൽ ആ നാട്ടിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ വിഭാഗക്കാരാകുന്നു അവർ, വിശ്വാസികളായിരുന്നു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു മുഅ്മിനീൻ, അവർ വിശ്വാസികളായിരുന്നു. അപ്പോൾ ഇതാണ് ഇസ്ലാമും ഈമാനും ഒരുമിച്ച് പറയപ്പെട്ടാലുള്ള അർത്ഥം. ഇസ്ലാമിന്റെ അർത്ഥം എന്താണ്? ബാഹ്യമായ ഇസ്ലാം. അതാകുന്നു അള്ളാഹു പറഞ്ഞു വലാക്കിൻ ഖൂലു അസ്ലംന, ആ ഗ്രാമീണർ പറഞ്ഞല്ലോ ഞങ്ങൾ മുസ്ലിമുകളാണെന്ന് പറയുക, പക്ഷെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ല. അതാകുന്നു ദീനുൽ ഇസ്ലാമിന്റെ അകത്തുള്ള ഈ മൂന്ന് മർത്തബകൾ നാം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അൽ ഇസ്ലാം, അതിനേക്കാൾ ഉന്നതമായ പദവി എന്താകുന്നു? അൽ ഈമാൻ. അതിനേക്കാൾ ഉന്നതമായ പദവിയാകുന്നു അൽ ഇഹ്സാൻ. ഇതാകുന്നു നമുക്ക് പരിചയമുള്ള മർത്തബകൾ. സൂഫിയാക്കൾ പഠിപ്പിക്കുന്ന വേറെ മർത്തബകളുണ്ട്. അതായത് ആദ്യം ഒരു മനുഷ്യൻ പിന്നെ ഷെയ്ഖിന്റെ കീഴിലൊക്കെ വന്ന് പിന്നെ കൂടുതൽ പഠിച്ച് പിന്നെ വലിയ മർത്തബയിലേക്കാവുമ്പോഴൊക്കെ അവർക്ക് കുറെ മർത്തബകളുണ്ട്. ആദ്യം ശരിയാത്ത്, ബാഹ്യമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മുസ്ലിം എന്തായിരുന്നു? ശരിയാത്തിന്റെ മർത്തബയിലാണ്. പിന്നെ ഒരു തരീഖത്തിൽ കൂടിക്കഴിഞ്ഞാൽ തരീഖത്തായി, പിന്നെ ഹഖീഖത്ത്, മാരിഫത്ത്. അങ്ങനെ ഇസ്ലാം ദീന് പരിചയമില്ലാത്ത മർത്തബകൾ അവർ പഠിപ്പിക്കുന്നു, ശരിയാത്ത്, തരീഖത്ത്, ഹഖീഖത്ത്, മാരിഫത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ കുറച്ചും കൂടിയും കൂടിപ്പോയാൽ അവരിൽ നിന്ന് ഉലാത്ത് അഥവാ അതിരു കവിഞ്ഞ വിഭാഗക്കാർ പറയുന്നു, അങ്ങനെ വലിയന്റെ മർത്തബയിലേക്ക് ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തും ചെയ്യേണ്ട ആവശ്യമില്ല. വഅബുദ് റബ്ബക ഹത്താ യാതിയക്കൽ യഖീൻ, അതായത് ഉറപ്പ് അവർ വ്യാഖ്യാനിക്കുന്നു, ഈ പിടച്ച സൂഫികൾ വ്യാഖ്യാനിക്കുന്നു, ഉറപ്പ് വരുന്നത് വരെ താങ്കൾ നാഥനെ ആരാധിക്കുക. അപ്പം വിലായത്തിന്റെ മർത്തവിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ആരാധനകളെല്ലാം സഖത അൻഹുമു തക്ലീഫ് എന്ന് പിടച്ച സൂഫിയാക്കൾ പറയാറുണ്ട്. എല്ലാ സൂഫിയാക്കളുമല്ല പറഞ്ഞു തരുന്നത്. ഇതാകുന്നു ഈ സൂറത്ത് ദാരിയാത്തിന്റെ ഈ ആയത്തുകളിൽ നമുക്ക് ഇസ്ലാമും ഈമാൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നു, ഇംറാഅത്തു ലൂത് കാനത് മുനാഫിഖതൻ കാഫിറ, ലൂത്ത് നബിയുടെ ഭാര്യ പത്നി മുനാഫിഖത്തായിരുന്നു, കപട വിശ്വാസിനിയായിരുന്നു, അതേപോലെ കാഫിറത്തായിരുന്നു, ഫിൽ ബാത്തിൻ ഉള്ളിൽ ആന്തരികമായി. പക്ഷെ വക്കാനത് മുസ്ലിമത്തൻ ഫിൽ ദാഹിർ, ബാഹ്യമായി ആ സ്ത്രീ എന്തായിരുന്നു, മുസ്ലിമത്തായിരുന്നു. മഅ സൗജിഹ, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, فأخرجنا من كان فيها من المؤمنين فما وجدنا فيها غير بيت من المسلمين فإنه فرق هنا بين المؤمنين والمسلمين لأن البيت الذي كان في القرية بيت إسلامي في ظاهره. അതായത് മുഅ്മിനീൻ മുസ്ലിമീൻ തമ്മിലുള്ള പദങ്ങൾ തമ്മിലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല വേർതിരിച്ചു, വ്യത്യാസപ്പെടുത്തി. എന്താണ്? അതായത് ആ നാട്ടിലുണ്ടായിരുന്ന ആ വീട് ബൈത്തുൻ ഇസ്ലാമിയുൻ ഫി ബാഹിരി, ബാഹ്യമായി അതൊരു ഇസ്ലാമിക ഒരു മുസ്ലിം വീടാകുന്നു. കാരണം എന്താണ്? ഇദ് ഇന്നഹു യഷ്മലു ഇംറാഅത ലൂത്ത്, കാരണം ആ വീട്ടിൽ ലൂത്ത് നബിയുടെ ഭാര്യ ഉണ്ടായിരുന്നു. അല്ലത്തി ഖാനത്ഹു ബിൽ കുഫ്രി വഹിയ കാഫിറ, എന്നാൽ കുഫ്റു കൊണ്ട് ആ നബിയെ പ്രവാചകനെ ആ സ്ത്രീ വഞ്ചിച്ചു. ഫഖാനതാഹുമ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അമ്മാ മൻ ഉഖ്രിജ മിൻഹാ ونجا فانهم المؤمنون حقا. എന്നാൽ ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട വിഭാഗക്കാർ ആരായിരുന്നു? കേവലം മുസ്ലിമികൾ മാത്രമായിരുന്നോ? മുഅ്മിനീങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ അവിടെ ആ ആയത്തിൽ മുഅ്മിനീ എന്ന് അല്ലാഹു പറയാനുള്ള കാരണം. ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ മജ്മൂഉൽ ഫതാവ 49-47 ഒന്നാം വാളി. അപ്പൊ ഇതാകുന്നു ദീനുൽ ഇസ്ലാമിന്റെ തഅരീഫ് നാം വായിച്ചു മനസ്സിലാക്കി. അതേപോലെ ദീനുൽ ഇസ്ലാമിന്റെ മർത്തബ നാം പഠിച്ചു, മൂന്ന് മർത്തബകൾ. ഇനി ഓരോ മർത്തബയും ഷെയ്ഖ് വിശദീകരിക്കുകയാണ്. എന്താണ് നാം പറഞ്ഞത്? അൽ മർത്തബത്തുൽ ഊല അൽ ഇസ്ലാം, ഒന്നാമത്തെ മർത്തബ എന്താകുന്നു? ഇസ്ലാം ആകുന്നു. ഫ അർക്കാനുൽ ഇസ്ലാമി ഖംസ, അല്ലേ? ഇസ്ലാം കാര്യങ്ങൾ എത്രയാകുന്നു? അഞ്ചാകുന്നു. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതിന്റെ അർത്ഥം വായിച്ചു പഠിച്ചതാണല്ലോ. അതായത് അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന് നാം പ്രഖ്യാപിക്കുക. അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നെന്ന് പ്രഖ്യാപിക്കുക. ഇഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുക. വ ഇതാഉസ് സകാ, സകാത്ത് നൽകുക. വ സൗമു റമദാൻ, വ ഹജ്ജുൽ ബൈത്തി, വ ഹജ്ജു ബൈത്തില്ലാഹിൽ ഹറാം. ഇതിന് തെളിവെന്താകുന്നു? സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഹദീസ് ആകുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ ആ ഹദീസ് ആകുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, അഞ്ച് കാര്യങ്ങളിൽ ആകുന്നു ഇസ്ലാം നിർമ്മിക്കപ്പെട്ടത്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്, വഇഖാമിസ് സലാ, വഇതാഇസ് സകാ, വൽഹജ്ജ്, വസൗമി റമളാൻ. അതായത് ഷഹാദത്ത് പറഞ്ഞു, നമസ്കാരം പറഞ്ഞു, ഇതാഉസ് സകാ പറഞ്ഞു, ഹജ്ജ് പറഞ്ഞതിന് ശേഷമാണ് സൗമു റമളാൻ. മനസ്സിലായില്ലേ? സഹീഹുൽ ബുഖാരിയുള്ള ഹദീസിൽ എന്താണ് കാണുക? വൽഹജ്ജ് വസൗമി റമളാൻ. ഹജ്ജ് നാലാമതായി പറഞ്ഞു, അഞ്ചാമതായി എന്ന് പറഞ്ഞു സൗമു റമളാൻ. സഹീഹ് മുസ്ലിമിലോ? സഹീഹ് മുസ്ലിമിലെ ഒരു റിവായത്തിൽ എന്താണുള്ളത്? നോമ്പിന് ശേഷം എന്ത് പറഞ്ഞു? ഹജ്ജ് പറഞ്ഞു. സാധാരണ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പറയാറുള്ളത് അല്ലേ. സഹീഹുൽ ബുഖാരി എന്താണുള്ളത്? സഹീഹുൽ ബുഖാരിയുടെ റിവായത്ത് പ്രകാരം ആദ്യം, അതായത് നോമ്പിന് മുമ്പ് എന്ത് പറഞ്ഞു? ഹജ്ജ് പറഞ്ഞു. അപ്പൊ ഈ അഞ്ചും, അഞ്ച് ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങളാകുന്നു. അപ്പൊ ഈ സഹീഹുൽ ബുഖാരിയുടെ റിവായത്തും സഹീഹ് മുസ്ലിം റിവായത്തും നമ്മൾ എങ്ങനെ യോജിപ്പിക്കുക? പണ്ഡിതന്മാർ പറയുന്നു, ഇമാം ഖസ്തല്ലാനി അദ്ദേഹത്തിന്റെ ഇർഷാദുൽ സാരിയിൽ പറയുന്നുണ്ട്, വഖദ് ദക്കറഹു മുഖദ്ദിമൻ അലസ്സൗം. സഹീഹുൽ ബുഖാരിയിൽ ആദ്യം എന്താണ് ഉദ്ധരിക്കപ്പെട്ടത്? ഹജ്ജാകുന്നു അല്ലേ. അതായത് വൽഹജ് വസൗമി റമദാൻ. വഅലൈഹി ബനൽ മുസന്നിഫു തർതീബ ജാമിഇഹി ഹാദാ. ഇതൊരു നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് സഹീഹുൽ ബുഖാരി നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അധ്യായങ്ങൾ നോക്കുകയാണെങ്കിൽ, ആദ്യം നമസ്കാരത്തിന്റെ അധ്യായങ്ങൾ പറഞ്ഞു. നമസ്കാരത്തിന്റെ അധ്യായങ്ങൾ അതായത് അദാന്, സലാത്ത്, കിതാബു സലാ, അതേപോലെ തന്നെ ജനായിസൊക്കെ പറഞ്ഞു. കിതാബു പിന്നെ നമസ്കാരത്തിന്റെ അധ്യായങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞു? ഇത് ഉദ്ധരിച്ചു കിതാബു സക്കാത്തിന്റെ അധ്യായങ്ങൾ. അതിനുശേഷം ഹജ്ജ്, ഹജ്ജിന്റെ അധ്യായങ്ങൾ. ഹജ്ജിന്റെ അധ്യായങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷമാണ് സഹീൽ ബുഖാരി എന്തുള്ളത്? നോമ്പിന്റെ അധ്യായം. എന്തുകൊണ്ട്? ഇമാം ബുഖാരിയുടെ ആ റിവായത്താണ് അതിന് അവലംബം. എന്നാൽ സഹീഹ് മുസ്ലിം റിവായത്ത് അതാ ഒന്ന് അല്പം കൂടി സൂക്ഷ്മത. ഇമാം ഖസ്തലാനി പറയുന്നു, ലാക്കിൻ അൻദ മുസ്ലിമിൻ മിൻ റിവായത്ത് സഅദ് ഇബ്നു ഉബൈദ അൻ ഇബ്നു ഉമറ തഅഖീറു സൗമ് യഅനിൽ ഹജ്ജ്. അതായത് ഇമാം മുസ്ലിം റിവായത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ഇബ്നു ഉമറിനോട്. ഇബ്നു ഉമറാണ് ഈ ഹദീസിന്റെ റാവി. എന്താണ് ചോദിക്കുന്നത്? ഒരാൾ ചോദിക്കുകയാണ്, അയാളുടെ പേരാണ് യസീദ് ഇബ്നു ബിഷർ അസ്സക്സകി. അദ്ദേഹം ചോദിക്കുന്നു വൽ ഹജ്ജ് വസൗമു റമദാൻ, വൽ ഹജ്ജ് വസൗമു റമദാൻ. അങ്ങനെയല്ലേ? അതായത് ആദ്യം ഹജ്ജ് പിന്നെ സൗമു റമദാൻ, അതായത് ഇതിന്റെ ക്രമമാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു ലാ, അങ്ങനെയല്ല, സിയാമു റമദാൻ വൽ ഹജ്ജ്. അതിൽ എന്താകുന്നു? സിയാമു റമദാൻ പിന്നെയാണ് ഹജ്ജ്. ഹാകദ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമാകും ഞാൻ റസൂലിൽ നിന്ന് കേട്ടതെന്ന് ആര് പറഞ്ഞു? ഇബ്നു ഉമർ. ഈ റിവായത്ത് എതിലില്ല, ബുഖാരിയിൽ ഇല്ല. അപ്പോൾ എന്താണ് ഇമാം ഖസ്റാനി പറയുന്നത്? ഫയുഹ്തമലു അൻ യകൂന ഹംബല, ഹംബലയാണ് ഇമാം ബുഖാരിയുടെ ആ റിവായത്ത് ധരിച്ച ഒരു റാവി. ഹംബല ഈ മനുഷ്യൻ ഇബ്നു ഉമറോട് ചോദിക്കുന്ന ആ റിവായത്ത് ആൾ കേട്ടിട്ടുണ്ടാവുകയില്ല. ഫയുഹ്തമലു أن يكون حنظلة رواه هنا بالمعنى لكونه لم يسمع رد ابن عمر على يزيد أجودي كرتابين أجودي كيرت نوو إلا أدو قندو دنن أبدا صومين مندي بيچ برن ألنجل بندي بيچ أو سميعه ونسيه ولنجل أدو كيرت نوو أدو مرن دا يريكون أبول صحيح مسلم لئي رواية تاغنو دين دا رواية تلك ألپن قودي سوكشم دا ين إي പണ്ഡിതന്മാരുടെ ഷർഹിൽ നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? നാം നേരത്തെ പറഞ്ഞതാണ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ ആയി അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല, അഥവാ ആരാധിക്കപ്പെടേണ്ടവനായി അല്ലാഹു അല്ലാതെ ആരുമില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തു തൗഹീദിന്റെ അർത്ഥം. ലാ ഇലാഹ നാഫിയൻ ജമീഅ മാ യുഅബദു മിൻ ദുനില്ലാ, തം വിശദീകരിച്ചതാണ്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിൽ ആരാധിക്കപ്പെടുന്ന എല്ലാ ആരാധ്യന്മാരെയും നിഷേധിക്കുക. ഇല്ലല്ലാ മുസ്ബിതൻ അൽ ഇബാദ ലില്ലാഹി വഹ്ദഹു, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് സ്ഥിരപ്പെടുത്തുക. പണ്ഡിതന്മാർ പറയുന്നു, അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് നാവുകൊണ്ട് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്തു തൗഹീദ് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ഷർത്തുകളുണ്ട്. എന്തുകൊണ്ട്? ഷർത്തുകൾ, നിബന്ധനകളുണ്ട്. അതിനാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷർത്തുകൾ. ഞങ്ങൾ കുട്ടികളാകുമ്പോൾ ഇവിടെ സാധാരണ പഠിപ്പിക്കാറുള്ള ഒരു കാവ്യരൂപത്തിലുള്ള അഖീദിന്റെ പുസ്തകമായിരുന്നു സുല്ലമുൽ വുസൂൽ. സുല്ലമുൽ വുസൂൽ ചീസാനുണ്ടായിരുന്ന വലിയ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് ഹാഫിദ് ഹക്കമി. അദ്ദേഹത്തിന്റെ കാവ്യാവിഷ്കാരമാണ് ഈ സുല്ലമുൽ വുസൂൽ. അഖീദ പഠിപ്പിക്കാൻ കുട്ടികൾക്ക് നല്ല രൂപത്തിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ കവിതയാവുന്നു സുല്ലമുൽ വുസൂൽ. അതിൽ അദ്ദേഹം രണ്ട് ബൈത്തുകളിൽ ഈ ഏഴ് ഷർത്തുകളും, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഏഴ് നിബന്ധനകളുണ്ട്. ഈ ഏഴ് നിബന്ധനകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. العلمُ واليقينُ والقبولُ، العلمُ واليقينُ والقبولُ، والانقيادُ فدري ما أقولُ. دعني نعلم شرطكلم. فينا والصدقُ والإخلاصُ والمحبة، صدق إخلاص محبة، باقي مونم تراي يراي وفقك الله لما أحب. العلمُ واليقينُ والقبولُ والانقياد فدري ما اقول والصدق والاخلاص والمحبه وفقك الله لما احب. നമുക്ക് പെട്ടെന്ന് അത് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് അത് അവസാനിപ്പിക്കാൻ ഇന്നത്തെ ക്ലാസ്. എന്താണ് ഒന്നാമത്തെ ലാ ഇലാഹ ശർത്തം? എന്താണ്? അൽ ഇൽമാണ്. അൽ ഇൽം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തെ കുറിച്ച് നാം അറിയുക. അഥവാ ഞാൻ പറഞ്ഞല്ലോ, ലാ ഇലാഹക്ക് രണ്ട് ഭാഗമുണ്ട്, രണ്ട് വശങ്ങളുണ്ട്. ഇന്നെന്താണ്? ഇസ്ബാത്താണ്, ഒന്ന് നഫിയാണ്, ഒന്ന് ഇസ്ബാത്താണ്. ഒന്ന് നിഷേധം, ഒന്ന് എന്താണ്? സ്ഥിരപ്പെടുത്തലാണ്. എന്താണ് നിഷേധം? ആരാ പറയാ എന്തതിന്റെ അർത്ഥം? അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യന്മാരിൽ നിന്നും ഒഴിവാക്കുക, അല്ലെങ്കിൽ അവരെ നിഷേധിക്കുക. ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം ആരാധന, ഉലൂഹിയത്ത് സ്ഥിരപ്പെടുത്തുക. നഫിയും ഇസ്ബാത്തുമുണ്ട്. ഇതാണ് ഖുർആനിന്റെ ഒരു ശൈലി. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ ആരുമില്ല. ഇതെന്താണ്? നഫിയാണ്. വഹുവ സമീഉൽ ബസീർ, എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും അള്ളാഹു ആകുന്നു. ഇതാണ് ഖുർആനിന്റെ ശൈലി. ഇമാം റാസി, ഞാൻ പറഞ്ഞു, ഇമാം റാസി അദ്ദേഹം അശ്ശരി അഖീദന്റെ വലിയ പണ്ഡിതനായിരുന്നു. ആ കാലഘട്ടത്തിൽ അശ്ശരി അഖീദ ഒറ്റ പണ്ഡിതനായിരുന്നു ഇമാം റാസി ആയിരുന്നു. അങ്ങനെ ഇമാം റാസി അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ അഖ്സാമുൽ ലദ്ദാത്ത് എന്ന ഗ്രന്ഥത്തിലാണ് പ്രഖ്യാപിക്കുന്നത്, അദ്ദേഹം പഠിച്ചത് എല്ലാം അബദ്ധങ്ങളായിരുന്നു, അതിൽ നിന്നെല്ലാം അദ്ദേഹം മടങ്ങിയെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും നല്ല അഖീദ, വിശ്വാസം പഠിപ്പിക്കുന്ന രീതി ഖുർആനിന്റെ ശൈലിയാകുന്നു. അഖ്റഉ ഫിൽ ഇസ്ബാത്ത് വ അഖ്റഉ ഫിൽ നഫി. അതായത് ഖുർആനിന്റെ ഇസ്ബാത്തും നഫിയുന്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആ അഖീദ പ്രഖ്യാപിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ ഖുൽ ഹുവല്ലാഹു അഹദ്, എന്താണ്? അള്ളാഹു ഏകനാകുന്നെന്ന് താങ്കൾ പ്രഖ്യാപിക്കുക. എന്താണ്? ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു സമദാകുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ച ശേഷം പിന്നെ വരുന്നത് നഫിയാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ ഒന്നാമത്തെ ശർത്ത് എന്താണ്? അൽ ഇൽമ ആകുന്നു. എന്നതിന് തെളിവ് എന്താണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല, വേറെ ആരാധ്യനില്ല എന്ന് താങ്കൾ അറിയുക. ഇതാകുന്നു ഒന്നാമത് ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? അൽ യഖീൻ. എന്താണ്? ഉറച്ച വിശ്വാസം. ഉറച്ച വിശ്വാസം. ഒരാള് ലാ ഇലാഹില്ലല്ലാ, അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്നതിനെ കുറിച്ച് അറിഞ്ഞു, പക്ഷെ അതോടൊപ്പം എന്ത് വേണം? അവിടെ മനസ്സിൽ ഉറച്ച വിശ്വാസം വേണം, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അതിന് തെളിവെന്താകുന്നു? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി. ആരാകുന്നു വിശ്വാസികൾ? അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവരാകുന്നു. ثم لم يرتابوا, എന്നിട്ട് അവർ സംശയം പുലർത്തിയില്ല. സംശയമില്ല, ഉറച്ച യഖീനുള്ള വിശ്വാസമായിരുന്നു അവർക്ക്. ഇതാണ് രണ്ടാം ഷർത്ത്. ഒന്നാം ഷർത്ത് എന്താകുന്നു? അൽ ഖബൂൽ, സ്വീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു, ഞാൻ ഉറച്ച വിശ്വാസം പുലർത്തി, അതോടൊപ്പം തന്നെ എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമ തൗഹീദ് അനുസൃതമായി നാം സ്വീകരിക്കണം ഈ ദീനിനെ, ഈ ഇസ്ലാമിനെ. അതായത് നമുക്കറിയാം, അബൂ താലിബ് നബി അസലമിന്റെ പിതൃവിനായിരുന്നു. അബൂ താലിബ് അമ്മു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ ലോകത്തെ ദീനുകളിൽ ഏറ്റവും ഹൈറായ ദീന്? ഏതാകുന്നു? മുഹമ്മദ് നബിന്റെ ദീനാകുന്നു എന്ന് ആര് പറഞ്ഞു? അബൂ താലിബ് പറഞ്ഞിരുന്നു, അറിയാമായിരുന്നു. പക്ഷെ കബൂലുണ്ടായോ? ഈ ദീന് എന്റെ ദീനാണ് എന്ന നിലക്ക് അദ്ദേഹം അത് സ്വീകരിച്ചോ? സ്വീകരിച്ചില്ല. അതുകൊണ്ടത് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ചില സംഘടനകളൊക്കെ കൂടെ ചില ആൾക്കാർ അവർ കൂടുതൽ പുകഴ്ത്തി പറയാറുണ്ട്. എന്താണത് അവരുടെ രീതി? അവർ അമുസ്ലിങ്ങളായിരിക്കും, പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി പറയും. എന്നാൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയുമില്ല, മുസ്ലിമായിട്ട് രംഗത്ത് വരുകയുമില്ല. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ അമിതമായി പുകഴ്ത്തി പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാലും ഇസ്ലാം നല്ല ദീനാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഹിന്ദുവായിട്ട് ജീവിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുകയായിരിക്കും. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അൽ ഖബൂൽ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല എന്താ പറയുക, തൗഹീദാണ്, അഥവാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഏകദൈവ വിശ്വാസം. അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഖബൂല് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമ തൗഹീദ് അനുസരിച്ച് കബൂല് വേണം, സ്വീകരിക്കണം. നാലാമത് ഷർത്ത്, ഷർത്തു റാബി അൽ ഖിയാദ്, കീഴ്പ്പെടുക, കീഴടങ്ങുക. എന്താണത്? അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന് ശേഷം അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല, എന്നാൽ അള്ളാഹുവിന് മാത്രമേ ആരാധന സമർപ്പിക്കൂ, അള്ളാഹുവിന് ഷർഇൻ, ഞാൻ ഷർഇന് ഷർഇ അഥവാ അള്ളാഹുവിന് ദീൻ നാം സ്വീകരിക്കാൻ തയ്യാറാണ്, അതിൽ കീഴ്പ്പെടാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കണം. വ അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂലഹു, ഇതാണ് ഇതിന്റെ തെളിവ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെടുക. അഥവാ ഒരാള് അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഉറച്ച വിശ്വാസമുണ്ടായി, ഇസ്ലാം എന്റെ ദീനാണെന്ന് അയാൾ സ്വീകരിച്ചു, പക്ഷെ ഇസ്ലാം അനുസരിച്ച് നടക്കാൻ അയാൾ തയ്യാറല്ല. മുസ്ലിമായിട്ട് പലപ്പോഴും പല അമുസ്ലിമീങ്ങളും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവർ തന്നെ ഇസ്ലാമിലേക്ക് വരാൻ മടിക്കുന്ന എന്താണ്? മുസ്ലിമായി കഴിഞ്ഞാൽ മുസ്ലിമായിട്ട് നടക്കണ്ടേ? മദ്യപിക്കാൻ പറ്റില്ല, അഥവാ അഞ്ച് നമസ്കാരം വക്തിന് കൃത്യമായി നമസ്കരിക്കണം. ഒരു പക്ഷേ ഇതായിരിക്കും അവരുടെ ഹവയായിരിക്കും അതിനുള്ള തടസ്സം. അപ്പോൾ ഇൻഖിയാദ് ഉണ്ടെങ്കിലേ ആ ഷഹാദത്ത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അഞ്ചാമത്തെ ഷർത്ത് എന്താണ്? അസ്സിദ്ഖ്, സത്യം, സത്യസന്ധതയോടെ കലിമത്ത് തൗഹീദ് പ്രഖ്യാപിച്ചവനായിരിക്കും, പ്രഖ്യാപിച്ചവനായിരിക്കണം. അൽ മുനാഫി ലിൽ കദിബ്, അഥവാ ബാഹ്യമായി മുസ്ലിമായി പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രഖ്യാപിച്ചതായിരിക്കണം. അതാകുന്നു അഞ്ചാമത്തെ ഷർത്ത്. വമിനൻ നാസി മൻ യഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, കപട വിശ്വാസിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞല്ല, നമ്മൾ സൂറത്തുൽ ബഖറയിൽ പലപ്പോഴും വായിക്കാറുള്ള ആയത്താണ്. ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, അവർ പ്രഖ്യാപിക്കുന്നു, പറയുന്നു നാവുകൊണ്ട്, ആമന്ന ബില്ല, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും, വമാഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ലേ അല്ല എന്ന് ഖുർആൻ പറയുന്നു. വമാഹും ബിമുഅ്മിനീൻ, വിശ്വാസികളല്ലാന്ന്. അപ്പൊ എന്താണത്? കപട വിശ്വാസികൾ. അപ്പൊ എന്ത് വേണം? അസ്സിദ്ഖ് വേണം, ആത്മാർത്ഥമായ പ്രഖ്യാപനമായിരിക്കണം. അസ്സാദിസ്, ആറാമത് ഷർത്ത്, അൽ ഇഖ്ലാസ്, നിഷ്കളങ്കത, അഥവാ യാതൊരു ഷിർക്കിന്റെ വഴികളുമില്ലാതെ, ഷിർക്കിന്റെ വഴികളൊക്കെ കൊട്ടിയടച്ചുകൊണ്ട് ഷിർക്ക് കലരാത്ത വിശ്വാസമായിരിക്കണം, അതാകുന്നു അൽ ഇഖ്ലാസ്. ഖാല തആല, അല്ലാഹു പറഞ്ഞു, ഖുൽ, താങ്കൾ പറയുക, ഇന്നി ഉമിർതു അൻ അഅബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, ഞാൻ കൽപ്പിക്കപ്പെട്ട എന്താണ്? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിച്ചുകൊണ്ട് അവനെ ആരാധിക്കുക, അതാണ് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിക്കപ്പെട്ടത്. അപ്പൊ ഇഖ്ലാസ് ആകുന്നു ആറാമത്തെ നിബന്ധന. അഥവാ ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ, ഒരാൾ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു, അയാൾ എന്താണ് അള്ളാഹുവിന്റെ ദീനി ഷർഇന് കീഴ്പ്പെട്ടു, അള്ളാഹുവിന്റെ ദീനി സ്വീകരിച്ചു, ഉറച്ച വിശ്വാസമുണ്ടായി, അതിനെക്കുറിച്ച് പഠിച്ചു അറിഞ്ഞു, പക്ഷെ എന്ത് ചെയ്തു? അതോടൊപ്പം തന്നെ അള്ളാഹുവിന് സമർപ്പിക്കേണ്ട അതേ ആരാധനാ കർമ്മങ്ങൾ അയാൾ സൃഷ്ടികൾക്കും വകവച്ചു കൊടുക്കുന്നു, പ്രാർത്ഥന അള്ളാഹുവല്ലാത്തവർക്ക് വകവച്ചു കൊടുക്കുന്നു. എന്തായി മാറി? ഇഖ്ലാസ് എന്ന ഷർത്ത് നഷ്ടപ്പെട്ടു, അയാൾ കലിമത്ത് തൗഹീദ് സ്വീകരിക്കപ്പെടില്ല. വസ്സാബിഉ അൽ മഹബ്ബ, ഏഴാമത്തെ അവസാന ഷർത്ത് എന്താകുന്നു? അൽ മഹബ്ബ, സ്നേഹമാണ്. അതായത് ഒരാളെല്ലാം അംഗീകരിച്ചു, എന്നാൽ ആള് മനസ്സിന്തില്ല, ആത്മാർത്ഥമായ സ്നേഹമില്ല അള്ളാഹുവിനോടും റസൂലിനോടും ഈ ദീനിനോടും, അതോടൊപ്പം തന്നെ ഈ ദീന് സ്വീകരിച്ച വിശ്വാസികളോടും. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു സാങ്കല്പികമായ ഉദാഹരണം തന്നെ നമുക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരാളെല്ലാം അംഗീകരിച്ചു, പക്ഷെ അയാള് എന്താ പറയുന്നത്? അള്ളാഹുവിന് സ്വർഗം ലഭിക്കണമെങ്കിൽ, നരകത്തിൽ നിന്ന് മോചിതനാകണമെങ്കിൽ ഞാൻ ഈ ദീന് സ്വീകരിച്ചേ പറ്റൂ, എനിക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ദീനെക്കുറിച്ച്, ഈ ദീൻ അംഗീകരിക്കാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് ഇതിനോടൊന്നില്ല, സ്നേഹമില്ല, പക്ഷെ ഞാൻ നിർബന്ധിതനാണ്, അതുകൊണ്ട് ഞാൻ ഇത് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ സ്നേഹം ഇല്ലെങ്കിൽ, ഇസ്ലാമിനോട് വെറുപ്പുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ആ ദീന് അല്ലെങ്കിൽ ആ കലിമത്ത് തൗഹീദ് സ്വീകരിക്കുകയില്ല. മഹബ്ബ എന്ന ഷർത്ത് വേണം. എന്താണത് ആ ഷർത്ത്? അതായത് കലിമത്ത് തൗഹീദിനോടുള്ള ആ സ്നേഹം, അള്ളാഹുനുള്ള സ്നേഹം, റസൂലിനോട്, ദീനിനോട്, ആ ദീന് സ്വീകരിച്ച വിശ്വാസികളോട്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, ജനങ്ങളുടെ വിഭാഗം അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ തുല്യന്മാരാക്കി സ്വീകരിച്ചുകൊണ്ട് അവരെ അള്ളാഹുവിനെ സ്വീകരിക്കുന്നത് പോലെ അവരെയും സ്വീകരിക്കുന്നു. ബൗദ്ധ വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞത്. വല്ലദീന ആമനു, വിശ്വാസികളാകട്ടെ, അഷദ്ദു ഹുബ്ബൻ ലില്ലാ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാകുന്നു വിശ്വാസികളാകുന്നു. അപ്പോൾ ആ യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ അവർ വിശ്വാസികളാണ്, അല്ലെങ്കിൽ അവർ യഥാർത്ഥ വിശ്വാസികൾ അല്ല. ഈ ഏഴ് ഷർത്തുകളും വേണം. സലഫുകളിൽ നിന്ന് ചില സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇതുപോലെയാണ്, ഒരു താക്കോലാണ്. ആ താക്കോളിൽ എന്തുണ്ട്? മിഫ്താഹിന് അസ്നാനുണ്ട്, പല്ലുകളുണ്ട്. ആ പല്ലുകൾ ഉണ്ടെങ്കിലാണ്, അസ്നാൻ ഉണ്ടെങ്കിലാണ് ആ മിഫ്താഹ് കൊണ്ട് നമുക്ക് വാതിൽ തുറക്കാൻ പറ്റുള്ളൂ, പറ്റൂ. അതേപോലെ തന്നെ ലാ ഇലാഹയിലെ നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, അതിന് അസ്നാനുണ്ട്. ആ അസ്നാന് ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂ, യഥാർത്ഥ വിശ്വാസിയായി അള്ളാഹു സ്വീകരിക്കൂ. യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ ദീനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും തെളിവുകളെ എല്ലാം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. നാം പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിൽ വെക്കുക. ഒന്നുകൂടി കേൾക്കണമെങ്കിൽ ഇൻഷാഅല്ലാ ഈ ക്ലാസുകളെല്ലാം അത് അപ്ലോഡ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതെ, അതായത് ഒന്നുകൂടി നമുക്ക് അത് എന്താ പറയുക, ഈ ക്ലാസുകളിലൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇവിടെ ഷൊയ്ബ് മൗലവി പറഞ്ഞത് ഒന്നുകൂടിയും പെട്ടെന്ന് ലായിലാ ഷർത്ത് മാത്രം ഉദ്ധരിച്ചാൽ മാത്രം മതി. ഒന്ന് അൽ ഇൽമാണ്, അൽ ഇൽമു, അൽ യഖീൻ, അൽ ഇൽമു അറിവാണ്, അൽ യഖീൻ ഉറച്ച വിശ്വാസം, അൽ ഇൽമു വൽ യഖീൻ വൽ ഖബൂലു സ്വീകരിക്കുക, വൽ ഇൻഖിയാ നാലാം ഷർത്ത് എന്താണ്, കീഴ്പ്പെടുക, വസ്സിദ്ഖു അഞ്ചാം ഷർത്ത് എന്താണ്, സത്യസന്ധത, വൽ ഇഖ്ലാസ് ആറാം ഷർത്ത്, ആത്മാർത്ഥത ഏഴാം ഷർത്ത് എന്താവുന്നു, അൽ മഹബ്ബ സ്നേഹം. العلم واليقين والقبول والانقياد فدر ما اقول والصدق والاخلاص والمحبه وفقك الله لما احب ايه شرطുകൾ لا اله الا الله ഷർത്തുകളാകുന്നു. നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും മരിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.